വ്യക്തിബോധത്തിൽ നിന്നും മഹാബോധത്തിലേക്ക് എന്ന പുസ്തകത്തിലെ 12-ാം അധ്യായം. സ്വന്തം അസ്തിത്വത്തിന്റെ അർത്ഥം അന്വേഷിക്കുന്നവന്റെ ഉയർച്ച. ചോദ്യം 64. ശിഷ്യൻ: ദേഹമാണ് അനുഭവത്തിന്റെ മാധ്യമമെങ്കിലും ബോധമാണ് അനുഭവിക്കുന്നത് എന്ന് തെളിയിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ജാഗ്രതയിൽ നിന്നും തുരിയത്തിലേക്ക് ഉണരുന്ന ഒരു വ്യക്തിബോധത്തിന്റെ അനുഭവം എന്തായിരിക്കുമെന്ന് എനിക്ക് അറിയില്ല. അത് അങ്ങനെപ്പോലെ ജാഗ്രതയിൽ നിന്ന് ജീവിച്ചിരിക്കെ ഉണർന്ന ഒരാൾക്ക് അറിയാൻ കഴിയുകയുള്ളൂ. ഇതൊന്ന് വ്യക്തമാക്കാമോ? മാസ്റ്റർ: 4 ബോധതലങ്ങളിൽ ജാഗ്രതയിലും സ്വപ്നത്തിലും മാത്രമേ അനുഭവങ്ങൾ നിലനിൽക്കുന്നതായി എല്ലാവർക്കും തോന്നുന്നുള്ളൂ. നിദ്രയിൽ അനുഭവങ്ങളൊന്നും ഇല്ല എന്നതാണ് എല്ലാവരുടെയും അനുഭവം. തുരിയമാണ് ജാഗ്രതനേക്കാളും സ്വപ്നത്തെക്കാളും ഏറ്റവും ശക്തമായ യാഥാർത്ഥ്യ അനുഭവം. ദേഹം നിലനിൽക്കെയുള്ള തുരിയാനുഭവം അഖണ്ഡനിശ്ചല നിസ്സംഗതയാണ്. അനശ്വരതയുടെ അനുഭവമാണ് ഇത്. ഈ അവസ്ഥയുടെ ഏറ്റവും വലിയ പ്രത്യേകത തുടർച്ചയായി അനുഭവപ്പെടുന്ന പരമാനന്ദമാണ്. മാത്രമല്ല, നമുക്കാവശ്യമുള്ളപ്പോൾ വികാരങ്ങളിലെ സന്തോഷവും സുഖവും അനുഭവിക്കാമെന്നതും ദുഃഖത്തെ പൂർണമായും ഇല്ലാതാക്കാനും കഴിയുമെന്നതുമാണ്. രോഗങ്ങളും അപകടങ്ങളും മൂലമുള്ള വേദനയെ ഒരു പരിധിവരെ നിയന്ത്രിക്കാനും നിർവീര്യമാക്കാനും ഈ അവസ്ഥയ്ക്ക് കഴിയും. ജാഗ്രത് എന്ന ബ്രഹ്മാനുഭവത്തിന്റെ സംഭവങ്ങളെല്ലാം നമുക്ക് അനുകൂലമാകുന്നതായി ജീവിതാവസാനം വരെ അനുഭവപ്പെട്ട് കൊണ്ടിരിക്കുമെന്നതാണ് ഇന്നുവരെയുള്ള എന്റെ അനുഭവം സൂചിപ്പിക്കുന്നത്. ഈ ബോധാവസ്ഥയിൽ നശ്വരത മറക്കാതെ നിലനിൽക്കുന്നതിനാൽ യാദൃശ്ചികമായും അല്ലാതെയും ഉണ്ടാകുന്ന വരുമാനത്തിൽ ആഡംബരമായും സന്തോഷകരമായും ജീവിക്കാൻ കഴിയുമെന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ചോദ്യം 65. ശിഷ്യൻ: ജീവിച്ചിരിക്കെ മോക്ഷാവസ്ഥയിൽ എത്തുന്ന ഒരാൾക്ക് മാനസിക ദുഃഖം പൂർണമായി ഇല്ലാതാക്കാൻ കഴിയും. എന്നാൽ ശാരീരിക വേദനകളെ ഒരു പരിധിവരെ മാത്രമേ ഇല്ലാതാക്കാൻ കഴിയുകയുള്ളൂ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? മാസ്റ്റർ: ജാഗ്രത് എന്ന താഴ്ന്ന ബോധാവസ്ഥയിൽ സഹജവാസനകൾ സ്വയം പ്രവർത്തിക്കുന്നതിനാൽ സദാസമയവും ശ്രദ്ധയിൽ ജീവിച്ചാൽ മാത്രമേ അവ മൂലമുള്ള അപകടങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. എന്നാൽ സദാസമയവും ശ്രദ്ധയിൽ ഉണർന്നിരിക്കാനുള്ള കഴിവ് ബുദ്ധിക്കില്ല. അഥവാ ഉയർന്ന ബോധത്തിൽ 24 മണിക്കൂറും നിലനിൽക്കാനുള്ള കഴിവ് ഒരു ജീവൻ മുക്തന് പോലും ഇല്ലാത്തതിനാലാണ് ശാരീരിക വേദനകളെ പൂർണമായും ഇല്ലാതാക്കാൻ കഴിയുകയില്ല എന്ന് പറയുന്നത്. ചോദ്യം 66. ശിഷ്യൻ: ജാഗ്രതയിൽ ഉണരുന്ന ബോധം ദേഹത്തിൽ പ്രോഗ്രാം ചെയ്തു വച്ചിരിക്കുന്ന വാസനകളെ തിരിച്ചറിയുമ്പോൾ ഉണ്ടാകുന്ന പ്രവർത്തനമാണ് വികാരങ്ങൾ. ഈ വികാരങ്ങൾ ശാരീരിക വേദനയെന്ന യാഥാർത്ഥ്യത്തെ പോലും കടന്ന് യാഥാർത്ഥ്യമല്ലാത്ത ദുഃഖമായും സന്തോഷമായും മാറുമെന്നാണ് ബോധശാസ്ത്രം പറയുന്നത്. യാഥാർത്ഥ്യമല്ലാത്ത ഒരനുഭവം കൊണ്ട് യാഥാർത്ഥ്യമായ അനുഭവത്തെ എങ്ങനെയാണ് മറച്ചുപിടിക്കുന്നത്? മാസ്റ്റർ: ഏറ്റവും യാഥാർത്ഥ്യം കൂടിയ അനുഭവമാണ് സുഖവും വേദനയും. ഇവ രണ്ടും ശരീരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. വേദന ആവശ്യമില്ലെന്നും സുഖം ആവശ്യമാണെന്നും ഉള്ള മനോഭാവമാണ് എല്ലാ മാനസിക ദുഃഖങ്ങൾക്കും കാരണം. എന്തും വേണമെന്നും വേണ്ടെന്നും ആഗ്രഹിക്കുമ്പോഴാണ് വികാരങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത്. വേണമെന്നത് രാഗം, വേണ്ട എന്നത് ദ്വേഷം. ശരീരം വേദനിക്കുമ്പോൾ വികാരങ്ങളുടെ കൂട്ടമായ മനസ്സ് ദുഃഖിക്കുന്നു. ശരീരം സുഖിക്കുമ്പോൾ മനസ്സ് സന്തോഷിക്കുന്നു. അടിസ്ഥാനപരമായി ശരീരത്തിന്റെ സുഖവും വേദനയുമാണ് ദുഃഖത്തിനും സന്തോഷത്തിനും കാരണമെന്ന് കണ്ടുപിടിക്കുക എളുപ്പമല്ല. ആഹാരവും ജലവും വായുവും ലഭിക്കാത്ത അവസ്ഥ വന്നാൽ അത് മനസ്സിൽ ദുഃഖവും അസ്വസ്ഥതയും ഉണ്ടാക്കുന്നു. അതായത് വിശപ്പ് കൊണ്ട് ശരീരത്തിന്റെ സുഖം നഷ്ടപ്പെടുന്നു. കാമുകന്റെ പ്രേമം കാമുകി അംഗീകരിച്ചില്ലെങ്കിൽ കാമുകൻ നിരാശ സഹിച്ച വയ്യാതെ ആത്മഹത്യയെക്കുറിച്ചും കൊലപാതകത്തെക്കുറിച്ചും ചിന്തിക്കുന്നു. കാരണം കാമുകി നൽകുമെന്ന് പ്രതീക്ഷിച്ച ലൈംഗിക സുഖം നഷ്ടപ്പെടുന്നു. മറ്റു ജീവജാലങ്ങൾക്ക് വിശപ്പും ദാഹവും ലൈംഗികതയും ഉണ്ടായാൽ അത് ദുഃഖമായി മാറാറില്ല എന്നും ആത്മഹത്യ ചെയ്യുന്നില്ല എന്ന് കാണുന്നത് കൊണ്ടും അവയ്ക്ക് മനുഷ്യരെ പോലെ വിഭ്രമ മതിഭ്രമ വികാരങ്ങൾ ഇല്ല എന്ന് തെളിയുന്നു. ആഹാരവും ജലവും ഇല്ലെങ്കിൽ അന്വേഷിച്ചോ യാചിച്ചോ കണ്ടെത്താം. ഒരു കാമുകി പോയാൽ മറ്റൊരു കാമുകിയെ കണ്ടെത്താം. എന്നാൽ ഇവയൊന്നും സാധ്യമല്ല എന്ന് മനുഷ്യർ ദിനവും തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് പരിഹരിക്കാവുന്ന വേദനയും ദുഃഖവും പരിഹരിക്കാതെ ദുഃഖത്തിന്റെയും നിരാശയുടെയും വികാരങ്ങൾ കൊണ്ട് മനുഷ്യൻ സ്വന്തം ജീവനെയും മറ്റുള്ളവരുടെ ജീവനെയും നശിപ്പിക്കുന്നതായി കാണുന്നു. അതുകൊണ്ടാണ് യഥാർത്ഥമായ വേദനയേക്കാൾ യഥാർത്ഥമല്ലാത്ത വികാരാനുഭവങ്ങളാണ് ശക്തമെന്ന് പറയേണ്ടി വന്നത്. ചോദ്യം 67. ശിഷ്യൻ: ബോധത്തിന്റെ നിസ്സംഗതയെ വ്യക്തിബോധം ഭ്രമ വിഭ്രമ മതിഭ്രമ വികാരങ്ങളായി വിഭജിക്കുന്നതെങ്ങനെയെന്ന് വിശദീകരിക്കാമോ? മാസ്റ്റർ: 5 ജ്ഞാനേന്ദ്രിയങ്ങളും ബുദ്ധിയും അവബോധവും കൊണ്ട് സ്വർണത്തിന്റെയും കരിക്കട്ടയുടെയും അടിസ്ഥാന കണങ്ങൾ ഒന്നാണെന്ന് തിരിച്ചറിയുന്നതിനെയാണ് ബ്രഹ്മാനുഭവം എന്ന് പറയുന്നത്. അവയിൽ സ്വർണം തനിക്ക് വേണമെന്നും അതിനു പകരം കരിക്കട്ട തനിക്ക് സ്വീകാര്യമല്ല എന്ന് ചിന്തിക്കുമ്പോൾ ബ്രഹ്മാനുഭവം. ബ്രഹ്മ വികാരാനുഭവമായി വസ്തുക്കളെ രണ്ടായി തരം തിരിക്കുന്നു. അതായത് വിലപിടിപ്പുള്ളതും വിലപിടിപ്പില്ലാത്തതും അഥവാ ഭംഗിയുള്ളതും ഭംഗി ഇല്ലാത്തതുമായി തിരിക്കുന്നു. ഇങ്ങനെ വ്യക്തിബോധം ബോധത്തിന്റെ നിസ്സംഗതയെ ഭ്രമം കൊണ്ട് രണ്ടായി വിഘടിപ്പിക്കുന്നു. ഒരു സുന്ദരിയായ സ്ത്രീയെ കാണുമ്പോൾ മനസ്സിനുണ്ടാകുന്ന സന്തോഷവും ആ സ്ത്രീയെ ലഭിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ദുഃഖാനുഭവവും വിഭ്രമ വികാരാനുഭവങ്ങൾക്ക് ഉദാഹരണമാണ്. ഇവിടെ വ്യക്തിബോധം ബോധത്തിന്റെ നിസ്സംഗതയെ സന്തോഷ ദുഃഖങ്ങളായി ഭ്രമം കൊണ്ട് വിഭജിക്കുന്നു. പ്രപഞ്ചത്തെയും ജീവനെയും മനുഷ്യനെയും സൃഷ്ടിച്ചത് തനിക്ക് പുറത്തു നിൽക്കുന്ന ഒരു ദൈവിക ശക്തിയാണെന്നും ആ ശക്തിക്ക് സുഖവും സന്തോഷവും സമ്പന്നതയും തരാൻ കഴിയുമെന്ന് വിശ്വസിക്കുകയും എന്നാൽ തന്നെ ദുഃഖിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ദരിദ്രമാക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്യുന്ന മറ്റൊരു ശക്തി ഉണ്ടെന്ന് വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അനുഭവത്തെയാണ് മതിബ്രഹ്മാനുഭവം എന്ന് പറയുന്നത്. ഇവിടെ വ്യക്തിബോധം ബോധത്തെ ഭ്രമം കൊണ്ട് രണ്ട് എതിർ വിശ്വാസങ്ങളായി വിഭജിക്കുന്നു. ഈ വിശ്വാസങ്ങൾ വികാരങ്ങളായി മാറുന്നതിനെയാണ് ആത്മീയത, ആഭിചാരങ്ങൾ എന്നെല്ലാം വിളിക്കുന്നത്. ചോദ്യം 68. ശിഷ്യൻ: അങ്ങ് സാക്ഷാൽ പരബ്രഹ്മം തന്നെ. ഗുരു: സാക്ഷാൽ പരബ്രഹ്മം എന്ന വേദാന്തവാക്യം സത്യം തന്നെ. മാസ്റ്റർ: ഞാൻ ആരുടെയും ഗുരുവും രക്ഷകനുമല്ല, വെറും അധ്യാപകനാണ്. സൂക്ഷ്മ നിരീക്ഷണം കൊണ്ട് അസ്തിത്വത്തിന്റെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. സാമാന്യ ബുദ്ധിയുള്ള ആർക്കും ഇത് കഴിയും. ഞാൻ നടത്തിയ സൂക്ഷ്മ നിരീക്ഷണം എങ്ങനെ ആയിരുന്നു എന്നാണ് ബോധശാസ്ത്രത്തിന് ഒരു പാഠപുസ്തകം എന്ന കൃതിയിൽ വിവരിച്ചിരിക്കുന്നത്. അത് പഠിക്കുകയും മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ആർക്കും സൂക്ഷ്മത ലഭിക്കുകയും ജാഗ്രത് എന്ന ഭ്രമത്തിൽ നിന്ന് തുരിയമെന്ന മോക്ഷാവസ്ഥയായ അഖണ്ഡ നിശ്ചല നിസ്സംഗമെന്ന ബോധത്തിലേക്ക് ഉണരാൻ കഴിയുകയും ചെയ്യും. ചോദ്യം 69. ശിഷ്യൻ: അങ്ങ് ഒരു സാധാരണ അധ്യാപകനല്ല, അധ്യാപകൻ ഇടനിലക്കാരനാണ്. ഒരാൾ കണ്ടെത്തിയ സത്യം സ്വയം മനസ്സിലാക്കി മറ്റൊരാൾക്ക് പറഞ്ഞുകൊടുക്കുന്നവനാണ് അധ്യാപകൻ. അധ്യാപകൻ ഒരിക്കലും താൻ അറിഞ്ഞതിനെ അനുഭവിക്കാനോ പരീക്ഷണ നിരീക്ഷണങ്ങൾ കൊണ്ട് ഉറപ്പുവരുത്താനോ ശ്രമിക്കുകയില്ല. നിലനിൽപ്പിന്റെ ആഹാരത്തിനും വസ്തുവകകൾക്കും വേണ്ടിയാണ് അധ്യാപകൻ പഠിപ്പിക്കുന്നത്. അനേക വർഷം ഞാൻ നടത്തിയ അസ്തിത്വത്തെക്കുറിച്ചുള്ള ഗവേഷണ പഠനങ്ങൾക്കു പോലും നൽകാൻ കഴിയാതിരുന്ന ഈ സത്യങ്ങൾ കാര്യമായി ഒരു ഗവേഷണവും നടത്താതിരുന്ന അങ്ങേക്കെങ്ങനെ ലഭിച്ചു? മാസ്റ്റർ: തുരിയം എന്ന അഖണ്ഡ നിശ്ചല നിസ്സംഗമായ ബോധം ഉറങ്ങുകയും ജാഗ്രത് എന്ന ഭ്രമത്തിലേക്ക് ഉണരുകയും ചെയ്യുമ്പോൾ തുരിയാവസ്ഥ താഴ്ന്ന് ഖണ്ഡ ചലന വികാരങ്ങൾ ഉണ്ടാകുന്നു എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ ബോധം ഭ്രമ വിഭ്രമ മതിഭ്രമ അനുഭവങ്ങളായി മാറിപ്പോകുന്നു. അവബോധവും ശ്രദ്ധയും ഓർമ്മയും കൊണ്ട് തന്നെ ഇതൊരു ഭ്രമാനുഭവമാണെന്ന് തിരിച്ചറിയാനും തിരിച്ച് തുരിയത്തിലേക്ക് ഉണരാനും കഴിയും. എന്നാൽ ബ്രഹ്മാനുഭവം അഥവാ നശ്വരതാനുഭവം ഭ്രമ വിഭ്രമ മതിഭ്രമ വികാരങ്ങളായി മാറിയാൽ അവബോധത്തെയും ശ്രദ്ധയെയും വ്യക്തിബോധം തന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ നേടിയെടുക്കാനുള്ള ബുദ്ധിക്കായി ഉപയോഗപ്പെടുത്തും. അങ്ങനെ ബോധം ഉയരേണ്ടതിനു പകരം വീണ്ടും താഴുകയും നശ്വരതയെ സത്യം എന്ന് ബോധ്യപ്പെടുത്തുന്ന ബുദ്ധി വർദ്ധിക്കുകയും ചെയ്യും. ഈ സത്യം മനസ്സിലാക്കി അവബോധത്തെയും ശ്രദ്ധയെയും സ്വന്തം അസ്തിത്വത്തിന്റെ നശ്വരതയെ മറക്കാതെ നിലനിർത്തിയാൽ മിസ്റ്റിക് ഊർജം വർദ്ധിച്ച് ജാഗ്രത് എന്ന ബോധതലത്തിൽ നിന്നും സാവധാനം തുരീയമെന്ന ബോധതലത്തിലേക്ക് ഉയരുന്നു. അന്വേഷണവും ഗവേഷണവും തന്നെ ഒഴിച്ച് മറ്റുള്ളവയിൽ ആയിരുന്നതിനാലും അന്വേഷണ വിഷയം നശ്വരമാണെന്ന് മറന്നതുകൊണ്ടുമാണ് നിനക്ക് ഈ സത്യങ്ങൾ വെളിപ്പെടാതിരുന്നത്. ചോദ്യം 70. ശിഷ്യൻ: മനുഷ്യന് മാത്രമാണ് അസഹനീയമായ മാനസിക ശാരീരിക വേദനകൾ ഉള്ളത് എന്നതുകൊണ്ടാണ് കേവല യാഥാർത്ഥ്യമെന്ന മോക്ഷം നേടുന്നതാണ് മനുഷ്യന്റെ ലക്ഷ്യമെന്ന് അങ്ങ് പറയുന്നതിന്റെ അടിസ്ഥാനം. ഈ വേദനകളെ ഇല്ലാതാക്കാൻ ശരിയായ മാർഗം ഉപയോഗിക്കാതെ തെറ്റായ മാർഗങ്ങൾ ഉപയോഗിക്കുമ്പോഴാണ് ജീവിതം കൂടുതൽ സ്വാർത്ഥതയിലേക്ക് നയിക്കപ്പെടുന്നത്. ഇത്തരം ഒരവസ്ഥ മറ്റ് ജീവജാലങ്ങൾക്ക് ഇല്ല എന്നാണ് അങ്ങ് തെളിയിച്ചിരിക്കുന്നത്. നമ്മുടെ ഈ ലോകത്ത് ധാരാളം ജന്തുസ്നേഹികളുണ്ട്. ജന്തുക്കളെ ഉപദ്രവിക്കുന്നതിനെതിരായുള്ള നിയമങ്ങളും സംഘടനകളും ഉണ്ട്. മനുഷ്യരെ പോലെ ജന്തുക്കൾ മാനസിക ശാരീരിക വേദനകൾ അനുഭവിക്കുന്നില്ല എന്ന് അറിയുന്നുവെങ്കിൽ ജന്തുക്കളെ ഉപദ്രവിക്കുന്നത് തെറ്റല്ല എന്ന് വരും. ഇതൊന്ന് വ്യക്തമാക്കാമോ? മാസ്റ്റർ: ജീവൻ വേദനയാണ്. ജീവനെ നിലനിർത്താൻ ശ്രമിക്കുമ്പോഴാണ് എല്ലാ ജീവികളും കഷ്ടപ്പെടുന്നത്. അതിനാൽ ഒരു ഉറുമ്പിനെ പോലും മനുഷ്യർ നോവിക്കുന്നത് തെറ്റാണ്. കാരണം വേദനയെ മാനസിക ശാരീരിക തലത്തിൽ തിരിച്ചറിഞ്ഞനുഭവിക്കുന്ന ഒരേ ഒരു ജീവി മനുഷ്യൻ മാത്രമാണ്. മനുഷ്യൻ വേദനയെ അറിയുന്നത് പോലെ മറ്റൊരു ജീവിയും വേദനയെ അറിയുന്നില്ല. വേദനയെ അറിയുന്നവന് വേദനയെ ഇല്ലാതാക്കാൻ കഴിയുകയുള്ളൂ. ജന്തുക്കൾക്ക് മാനസിക വേദന ഇല്ല. അതിനാൽ ശാരീരിക വേദനയുടെ കാഠിന്യം കുറവാണ് എന്നതുകൊണ്ട് അവരെ ഉപദ്രവിക്കുന്നത് ന്യായീകരിക്കാൻ ആവില്ല. അനുഭവിക്കുന്ന രീതി കൊണ്ട് വേദനയെ വേർതിരിക്കാൻ പാടില്ല. വേദനയെ വിറ്റ് പണമാക്കുന്നത് ക്രിമിനൽ കുറ്റമായി കണ്ട് അതിനെതിരെ നിയമം ഉണ്ടാക്കണം. അത്തരം ബോധം ഉയർന്ന സമൂഹത്തിൽ മൃഗങ്ങൾ സംരക്ഷിക്കപ്പെടും. വേദനയുടെ കാരണത്തെയും പ്രത്യേകതയെയും കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അതിനു പകരം വേദനയെ കച്ചവടമാക്കി മാറ്റിയാൽ അല്പനാൾ കൂടി കഴിയുമ്പോൾ മനുഷ്യന് ഭക്ഷ്യയോഗ്യമായ എല്ലാ ജീവികളും അന്യം നിന്ന് പോകുകയും ലോകം മുഴുവനും പാലിയേറ്റീവ് സെന്ററുകൾ കൊണ്ട് നിറയുകയും ചെയ്യും. മനുഷ്യന്റെ വേദനയുടെ വ്യത്യാസവും ആഴവും രീതികളും ബോധ്യപ്പെടുത്തുന്ന ഒരു ശാസ്ത്രം നമുക്കുണ്ടായിരുന്നുവെങ്കിൽ എല്ലാ മനുഷ്യരും അതിൽ നിന്നുള്ള മോചനത്തിന്റെ മാർഗം അഥവാ മോക്ഷം അന്വേഷിക്കുമായിരുന്നു. ജനസംഖ്യ ഇന്നുള്ളതിന്റെ പകുതിയെങ്കിലുമായി കുറയുമായിരുന്നു. വേദനയെ കുറയ്ക്കുന്ന പോംവഴിയാണ് ജനസംഖ്യാ നിയന്ത്രണം എന്ന് മനുഷ്യർക്ക് അനുഭവപ്പെടണമെങ്കിൽ വേദന എന്ന ഭ്രമവും അതിന്റെ കാരണവും ആഴവും വ്യത്യാസവും എന്തെന്ന് ഒന്നാം ക്ലാസ് മുതൽ കുട്ടികളെ പഠിപ്പിക്കുന്ന സംവിധാനം ഉണ്ടാകണം. ചോദ്യം 71. ശിഷ്യൻ: നിലനിൽപ്പിന്റെ ആഗ്രഹങ്ങളെ നേടാൻ ബുദ്ധി ഉപയോഗിക്കാതെ ഞാൻ ആര് എന്നന്വേഷിക്കാൻ പുറപ്പെട്ടാൽ ജീവിതം തകർന്നു പോകുകയില്ലേ? മാസ്റ്റർ: തകരാതിരിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ തകരുമോ എന്ന് ചിന്തിച്ച് വിഷമിക്കാൻ കഴിയുകയുള്ളൂ. നശ്വരതയേക്കാൾ വലിയ തകർച്ച എന്താണ്? ദുഃഖവും വേദനയും അല്പം സന്തോഷവുമാണ് നശ്വരതയെ യാഥാർത്ഥ്യമെന്ന് തോന്നിപ്പിക്കുന്നത്. ആ യാഥാർത്ഥ്യ ബോധമാണ് നശ്വരതയിൽ ഒരു തകർച്ച ഉണ്ടെന്ന് ബോധ്യപ്പെടുത്തുന്നത്. ആധുനിക ലോകത്ത് ജീവിക്കാൻ ധനം മാത്രം മതി. വികാരങ്ങളുടെ ആവശ്യം ഇല്ല. അതിനാൽ ഓരോ വ്യക്തിയും അവരവരുടേതായ ബുദ്ധി കൊണ്ടും കർമ്മം കൊണ്ടും സമ്പാദിക്കുന്ന പണം വിഭ്രമ മതിഭ്രമ വികാരങ്ങളുടെ സ്വയം നിർണയ ശേഷി അഥവാ സഹജവാസന കൊണ്ട് നഷ്ടപ്പെടുത്താൻ അനുവദിച്ചില്ലെങ്കിൽ ഈ ഭൂമി പർദീസയായി എല്ലാവർക്കും അനുഭവപ്പെടും. എന്നാൽ വികാരങ്ങളുടെ സങ്കല്പം കൊണ്ടുണ്ടാകുന്ന ആഡംബരങ്ങളും മോഹങ്ങളും ദരിദ്രന്റെയും ധനികന്റെയും ജീവിതത്തെ ഒരുപോലെ ഓട്ടക്കലമാക്കി മാറ്റുന്നു. മരണം വരെ എത്ര സമ്പാദിച്ചാലും ജീവിക്കാൻ ഇത്രയ്ക്ക് ധനം മതി എന്നാർക്കും ജീവിതാവസാനം വരെ തോന്നുകയില്ല. അതിനാൽ എല്ലാവരുടെയും ജീവിതം ദുഃഖവും വേദനയും കൊണ്ട് എന്നും തകർന്നുകൊണ്ടിരിക്കും. എന്നിട്ടും അസ്തിത്വത്തിന്റെ അർത്ഥം അന്വേഷിക്കാൻ ബുദ്ധിയെ ഉപയോഗപ്പെടുത്തുമ്പോൾ ജീവിതം തകർന്നു പോകുകയില്ലേ എന്ന് ചോദിക്കുന്നത് ധാർഷ്ട്യം കൊണ്ട് മാത്രമാണ്. വിഭ്രമ മതിഭ്രമ വികാരങ്ങൾ ധാർഷ്ട്യമായി മാറുമ്പോഴാണ് ഓരോ വ്യക്തിയുടെയും ജീവിതത്തെ അത് കബളിപ്പിക്കുന്നത്. സ്വന്തം അസ്തിത്വത്തിന്റെ അർത്ഥം അന്വേഷിക്കാൻ അവബോധത്തെയും ശ്രദ്ധയെയും ബുദ്ധിയെയും ഉപാധികൾക്കതീതമായി ഉപയോഗപ്പെടുത്തിയാൽ വികാരങ്ങളുടെ സ്വയം നിർണയശേഷി നഷ്ടപ്പെടുകയും കബളിപ്പിക്കപ്പെടുന്നതിൽ നിന്ന് വ്യക്തിബോധം രക്ഷ നേടുകയും ചെയ്യും. ബോധം ഉയർന്നാൽ ഞാൻ എന്നത് ശുദ്ധബോധം ആണെന്നും അതിന് നാശമില്ലെന്നും ദേഹവും പ്രപഞ്ചവസ്തുക്കളും നശിച്ചു പോകുന്നതാണെന്നും മനസ്സിലാകും. താഴ്ന്ന ബോധത്തിൽ ഞാൻ ആര് എന്ന് അന്വേഷിക്കാൻ പുറപ്പെട്ടാൽ ജീവിതം തകർന്നു പോയേക്കാം. ബോധത്തെ എങ്ങനെ ഉയർത്താമെന്നാണ് അന്വേഷിക്കേണ്ടത്. അതായത് നിലനിൽപ്പിന്റെ അർത്ഥമാണ് അന്വേഷിക്കേണ്ടത്, അല്ലാതെ ഞാൻ ആര് എന്ന് അന്വേഷിക്കുകയല്ല വേണ്ടത്. നശ്വരമായ ദേഹത്തിൽ ഇരുന്നു കൊണ്ട് ദേഹം ഞാൻ ആണെന്നും എന്റേതാണെന്നും ചിന്തിച്ചുകൊണ്ട് അന്വേഷണം തുടരുന്നതുകൊണ്ട് എന്താണ് പ്രയോജനം? ബോധം ഉയർന്നാൽ ജീവിതം ആഡംബരങ്ങളുടെയും മോഹങ്ങളുടെയും മാസ്മര വലയത്തിൽ നിന്ന് പുറത്തുവന്ന് വസ്തുനിഷ്ഠതയോടെ ജീവിതത്തെ കാണുകയും അതുകൊണ്ട് തന്നെ സമ്പന്നത വർദ്ധിക്കുകയും സമാധാനവും സന്തോഷവും സുഖവും കൊണ്ട് സ്ഥായിയായി നിലനിൽക്കുകയും ചെയ്യും. ഇത് ജീവിതത്തിന്റെ തകർച്ചയാണെന്ന് തിരിച്ചറിയുന്നവൻ വികാരങ്ങൾ കൊണ്ട് ഭ്രാന്ത് പിടിച്ചവനാണ്. ബോധശാസ്ത്രം ഇന്ന് നിലനിൽക്കുന്ന ജീവിതവും ആത്മീയതയുമായി പൊരുത്തപ്പെടാത്ത ശാസ്ത്രമല്ല. എല്ലാ മതങ്ങളും ആത്മീയ ശാസ്ത്രങ്ങളും മനുഷ്യന്റെ ബോധോദയവും മോക്ഷവും തന്നെയാണ് അർത്ഥമാക്കുന്നത്. എന്നാൽ എന്താണ് ബോധോദയവും മോക്ഷവും എന്ന് അവർക്ക് നിർവചിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് പരിശ്രമങ്ങളെല്ലാം പാഴായിപ്പോയി. നീന്തൽ അറിയുന്നതും അറിയാത്തതുമായ രണ്ടാളുകൾ വെള്ളത്തിൽ വീണാൽ രക്ഷപ്പെടാൻ ഉപയോഗിക്കുന്നത് ഒരേ മാർഗങ്ങൾ തന്നെയാണ്. രണ്ടുപേരും ഒരുപോലെ വെള്ളത്തിൽ കൈകാലുകൾ ഇട്ടടിക്കുന്നു. എന്നാൽ നീന്തൽ അറിയുന്നവൻ കൈകാലുകൾ ഇട്ടടിക്കുമ്പോൾ രക്ഷപ്പെടുകയും നീന്തൽ അറിയാത്തവൻ മരിക്കുകയും ചെയ്യുന്നു. ജനനം മുതൽ മരണം വരെ എല്ലാ മനുഷ്യരുടെയും ജീവിതം ഒരുപോലെ കർമ്മ പ്രാരബ്ധങ്ങളുടെ വേദനയും വികാരങ്ങളുടെ ദുഃഖവും കൊണ്ട് നിറഞ്ഞതാണ്. എന്നാൽ നശ്വരതയെ അനുഭവമാക്കുന്നവനും സ്വാർത്ഥതയെ ഇല്ലാതാക്കുന്നവനും മോക്ഷം നേടുകയും എന്നാൽ നശ്വരതയെ അനുഭവമാക്കാത്തവനും സ്വാർത്ഥനും സംസാര സാഗരത്തിൽ മുങ്ങിയും പൊങ്ങിയും പ്രാരബ്ധങ്ങളും ദുഃഖവും എന്നും അനുഭവിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഉയർന്ന ബോധത്തിൽ ജീവിക്കുന്നവന്റെ പ്രാരബ്ധങ്ങളും വികാരങ്ങളും കുറയുകയും ജീവിതം യാദൃശ്ചികമായി വന്നു ചേരുന്ന സന്തോഷവും സമാധാനവും സുഖവും സമ്പന്നതയും കൊണ്ട് നിറയുകയും ചെയ്യുന്നു. എന്നാൽ സ്വാർത്ഥത കൊണ്ട് ഇവ നേടാൻ ശ്രമിക്കുന്നവന്റെ ജീവിതം ദുഃഖവും വേദനയും ആകുകയും അത് പല ജന്മങ്ങളിലായി ആവർത്തിക്കപ്പെടുകയും ചെയ്യുന്നു. അധ്യായം 19. അധ്യായം 13.